ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. ഹി ഈസ് ഓൺലി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ പ്രസന്റ് ഹിയർ. നമ്മൾ അവന്റെ പാദപീഠത്തിൽ ഇരുന്നാണ് അപ്പൊ അവനെ കുറിച്ച് കേൾക്കുന്നതും അവന്റെ വചനം കേൾക്കുന്നതും അവന്റെ ചിന്തകളാൽ നിറയുന്നതുമായിരിക്കണം അവർ പ്രൈമറി ഓക്യുപ്പേഷൻ. നമ്മുടെ ഏറ്റവും പ്രധാന ആഗ്രഹവും അഭിലാഷവും ചിന്തയുമെല്ലാം അവനെ കുറിച്ച് കേൾക്കുവാനാക്കും. ഹി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ പ്രസന്റ് ഹിയർ. നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അവനാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ഭൂമിയിലായിരിക്കുമ്പോൾ നാം അറിയേണ്ട ഒരേ ഒരു വ്യക്തിയും അവൻ മാത്രമാണ്, ദൈവം മാത്രമാണ്. കാരണം മറ്റെല്ലാ അറിവുകളും നാം മരണത്തോടെ ഈ ഭൂമിയിൽ ഇട്ട് കളഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം മാത്രമാണ് ഞാൻ നിത്യതയിലേക്കും കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് ഓൺലി നോളജ് വി ക്യാൻ ടേക്ക് ടു എറ്റേണിറ്റി. അപ്പൊ നിലനിൽക്കുന്നതിനായി അധ്വാനിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, നമ്മുടെ കർത്താവ് പറയുന്നത്. Things which last throughout eternity is the knowledge of God. നിന്റെ ദൈവത്തെ അറിയുക ഈ കാലങ്ങളിൽ. അത് മാത്രമല്ല, ഈ പ്രസന്റ് ടൈംസിൽ, ഈ അന്ത്യകാലത്ത് നാം ഓരോരുത്തരുടെയും ജീവിതവും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളുമെല്ലാം വിലയിരുത്തുമ്പോൾ അനേകർ തളർന്ന് ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് ബലത്തോടെ നിൽക്കുന്നത്. ആ കൂട്ടരെ വിളിക്കുന്ന പേരാണ് ദൈവത്തെ അറിയുന്ന ജനം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11:32 സെക്കൻഡ് പാർട്ട്, ദാനിയേൽ 11:32 ബി പാർട്ട്.
എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും.
Those who know their God will display strength and take action. ദൈവത്തെ അറിയുന്ന ജനമാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത്. ഈ ദൈവത്തെ അറിയുക, ഞാൻ പ്രാരംഭമായി പറഞ്ഞുപോലെ അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അറിയുന്ന ഒരു ജനത്തിന് മാത്രമേ പ്രതികൂലങ്ങളുടെ നടുവിൽ, സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഉറച്ചു നിൽക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നാം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ ഉറച്ചു നിന്ന അനേക വ്യക്തികൾ, ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിന്ന അനേക വ്യക്തികളെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്ന കൂട്ടങ്ങളെ കുറിച്ച്, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചും ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉപാധി ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ പത്രം വായിച്ചാൽ ദൈവത്തെ കുറിച്ച് അറിയത്തില്ല, ടി വി കണ്ടാൽ ദൈവത്തെ കുറിച്ച് അറിയത്തില്ല, നാം പഠിക്കുന്ന പുസ്തകങ്ങളിലൊന്നും ദൈവത്തെ കുറിച്ച് നാം കണ്ടെത്തത്തില്ല. ദൈവത്തെ കണ്ടെത്തുന്ന ഒരേ ഒരു പുസ്തകം ദൈവത്തിന്റെ വചനം മാത്രമാണ്. അതിനാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, ദൈവത്തെ അറിയണമെങ്കിൽ അവന്റെ വചനത്തെ അറിഞ്ഞേ മതിയാവൂ. ദൈവത്തെ നാം അറിയുമ്പോൾ അവൻ ആരായിരിക്കുന്നു എന്നാണ് നാം ആദ്യമേ അറിയേണ്ടത്. അവൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നതിൽ അത് ഞാൻ അറിയണം. പക്ഷെ ദൈവത്തെ നാം അടുത്തപടി അറിയുമ്പോൾ ദൈവം ആരാണ്, ആ തിരിച്ചറിവ്, ആ പരിജ്ഞാനം, അതാണ് ഏറ്റവും വലിയ പരിജ്ഞാനം. ഹോശേയ പ്രവാചകൻ പറയുന്നു, പരിജ്ഞാനമില്ലായകാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. മൈ പീപ്പിൾ ആർ പെരിഷിംഗ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് നോളജ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതവും ഒരിക്കലും പെരിഷിംഗ് ഒരു ലൈഫ് ആകരുത്. നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുണ്ടായി, ഇത് ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക് പോകുന്ന ഒരു ജീവിതമായിരിക്കണം. ദൈവത്തെ നാം അറിയുമ്പോൾ തന്നെ നാം അവന് മഹത്വം കൊടുക്കുകയാണ്. ഇന്നിവിടെ പറയട്ടെ, ദൈവത്തെ നാം ആഴമായി അറിയുവാൻ ആഗ്രഹിക്കുകയും അതിനായുള്ള പ്രയത്നങ്ങളിൽ നാം ഇൻവോൾവ് ആവുകയും ചെയ്യുമ്പോൾ നാമിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും താൻ ആരായിരിക്കുന്നുവോ അതേപോലെ എന്നെ എന്റെ ജനം അറിയണം. ഇന്ന് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. ആ അറിയുന്ന ജനമാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവിനെ കുറിച്ച് മാത്രം, കാരണം ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ വാതോരാതെ നമുക്ക് പഠിക്കാനുണ്ട്, പ്രസംഗിക്കാനുണ്ട്. ഇത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ഒരു എന്റെ വ്യക്തിപരമായ ജീവിതവും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കി ദൈവം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. ദൈവം സർവ ശക്തിയുള്ള ദൈവമാണ്. അവൻ അത്യുന്നതായ ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ പരിചയപ്പെടുത്തി തരുന്നതാണ്, ഐ ആം ഇൻ കൺട്രോൾ ഓഫ് എവ്രിതിങ്. ഞാൻ എന്റെ കയ്യിലാണ് സകല നിയന്ത്രണവും സകല അധികാരവും ഇരിക്കുന്നുവെന്ന് ദൈവം വീണ്ടും വീണ്ടും ദൈവവചനത്തിലൂടെ നമ്മളെ ഓർപ്പിപ്പിക്കുന്നു. ബാബിലോൺ ദേശം ഭരിച്ചിരുന്ന ഒരു രാജാവാണ് നെബുക്കദ്നേസർ. നെബുക്കദ്നേസറിനോട് ഒരു ജാതീയ രാജാവിന്റെ വായിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് കേട്ട വചനങ്ങളെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 4:34-35 വചനങ്ങൾ. ഒരു ജാതീയ രാജാവായിരുന്ന നെബുക്കദ്നേസർ എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത്? അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ഒരു മൃഗത്തെ പോലെയായി കാട്ടിലെ പുല്ല് തിന്ന് മഞ്ഞു നനഞ്ഞ് ജീവിച്ചപ്പോൾ, അഹങ്കരിച്ച് അവൻ അങ്ങനെ ആയപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? 34-35.
ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചും ബഹുമാനിക്കുകയും ചെയ്യും. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയോളം ഉള്ളതല്ലോ. അവൻ സർവഭുവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭുവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല.
ഒരു ജാതീയ രാജാവ്, എ കിങ് അന്നത്തെ കാലത്ത്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ, എ കിങ് അത് ജാതീയ രാജാവ് പറയുകയാണ്. അവൻ അത്യുന്നതനായവനെ, ദ മോസ്റ്റ് ഹൈ, എബ്രായ ഭാഷയിൽ എല്യോൻ, എൽ എല്യോൻ, വലിയവനായവൻ, അത്യുന്നതനായവൻ, അവന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. അതിന്റെ 34 വചനത്തിന്റെ സെക്കൻഡ് പാർട്ട്, അവന്റെ ആധിപത്യം എന്നേക്കുമുള്ളതും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായും ഇരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ആധിപത്യമാണ് എന്നേക്കും ഇരിക്കുന്നത്. തലമുറ തലമുറയായി ഇരിക്കുന്ന ഒരേ ഒരു രാജ്യത്വം ദൈവത്തിന്റെ രാജ്യത്വം മാത്രമാണ്. 35 വചനം, അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. എന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ആർ അക്കൗണ്ടഡ് ആസ് നത്തിങ്. ദൈവത്തിന് മനുഷ്യരെല്ലാം പൊടി പോലെയാണ്. സർവ സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. ദൈവം തന്റെ ഇഷ്ടം പോലെയാണ് സകല മനുഷ്യരോടും, ഭൂമിയിലുള്ളതും ആകാശമണ്ഡലങ്ങളുള്ള സകല സൈന്യത്തോടും ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ ഇഷ്ടം പോലെയാണ്. അതിനാണ് വി കോൾ എ സോവറിൻ ഗോഡ്. തന്റെ ഇഷ്ടപ്രകാരം തനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സോവറിൻ ഗോഡ്, അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം എന്ന് വിളിക്കുന്നത്. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ, ദൈവം തന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, ദൈവം തന്റെ ഇഷ്ടം ഭൂമിയിലും മനുഷ്യരുടെ ഇടയിലും ലോകത്ത് നമ്മുടെ ചുറ്റിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം തന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. Nobody can ask questions back to God. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കരുതെന്നല്ല. You know, you can't. അവന്റെ ഇഷ്ടം പോലെയാണ് അവൻ ചെയ്യുന്നത്. അതിനെയാണ് നാം ദൈവത്തിന്റെ സർവശക്തിയുള്ള ദൈവം, സോവറിനിറ്റി എന്ന് നാം പറയുന്നത്. ദൈവം തന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുകയും സിംഹാസനങ്ങൾ ഇരുത്തുകയും ഒരു ദിവസം കൊണ്ട് താഴെയിറക്കും ചെയ്യുന്നവൻ നമ്മുടെ ദൈവം, അവൻ എന്റെ ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം സ്വസ്ഥതയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ദൈവിക ഈ ദൈവ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? കുറച്ച് അറിവുകൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കണമെങ്കിൽ ദൈവം ആരെന്നുള്ള പരിജ്ഞാനം കൂടിയേ മതിയാവൂ. അത് ദൈവം പല വഴികളിലൂടെ നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതിന്റെ ഒരു പാഠശാലയാണ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. ഇതൊരു രാജാവ് പറഞ്ഞ കാര്യമാണ്. അവന്റെ രാജ്യത്വമാണ്, എന്റെ രാജ്യത്വമല്ല, അവന്റെ രാജ്യത്വമാണ് നിലനിൽക്കുന്നത്. അവനോട് ചോദിക്കാനൊന്നും പറ്റത്തില്ല. അവൻ എന്നെ കാളയാക്കി, എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. തിരിച്ചു അവനെ പിന്നെയും മനുഷ്യനാക്കി. അത് രാജ്യത്വങ്ങളുടെ കാര്യം. ഇന്ന് നമ്മുടെ ലോകത്തിലെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം വാഴുന്നു. അവനാണ് എല്ലാം, അവന്റെ ഇഷ്ടം പോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വചനം വായിക്കാം. ദ സോവറിനിറ്റി ഓഫ് ഗോഡ്, അവൻ എന്താണ് ചെയ്യുന്നത്? യേശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 5:5. Isaiah 5:5. നമ്മുടെ വ്യക്തിപരമായ ജീവിതം അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു മുന്തിരിത്തോട്ടം പോലെയാണ്.
ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും.
ഓ, ഞാൻ എന്ന് പറയുമ്പോൾ അത് ദൈവമാണ് പറയുന്നതെന്ന് അറിയണം. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും? നമ്മുടെ വ്യക്തിപരമായ ജീവിതം, അതിനു മുമ്പില് അതിന്റെ 2 ഒന്ന് വായിക്കാം.
അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ലവക മുന്തിരി വള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ.
നിങ്ങളുടെ ശ്രദ്ധ ഇതില് ആദ്യത്തെ വാക്കിലേക്ക് തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചെലുകട്ടെ. അവൻ അതിന് വേലി കെട്ടി. ആര്? ദൈവം തന്റെ മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി, പല കാര്യങ്ങളും ചെയ്തു എന്നാണ്. വേലി കെട്ടിയതിന് ശേഷം ദൈവം ചെയ്ത കാര്യങ്ങളാണ് നാം വായിച്ചത്. എന്നാൽ അതേ ദൈവം തന്നെ 5 വരുമ്പോൾ, അതിന്റെ 5 നമുക്കെടുക്കാം. വേലി കെട്ടിയ ദൈവം, എല്ലാം ക്രമീകരിച്ച ദൈവം തന്നെ 5 എഴുതിയിരിക്കുകയാണ്. ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോടെ എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കും. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. എന്തുകൊണ്ട് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്തയിൽ കൊണ്ടുവരുന്നില്ല. പക്ഷേ വേലി കെട്ടുന്നവൻ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. വേലി പൊളിക്കുന്നതും അവൻ തന്നെ. ഞാൻ പൊളിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് ദൈവത്തെ നാം തിരിച്ചറിയണം. ഈ അനുഭവങ്ങള്, ചില വേലി കെട്ടിയ ദൈവം ചില സമയങ്ങളിൽ വേലി പൊളിച്ചിട്ടുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വേറൊരു വചനം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം എന്റെ 46:9.
പണ്ടുള്ള പൂർവകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തിനുമില്ല. ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു.
എന്റെ ആലോചന, ഞാൻ തന്നെ ദൈവം, എന്റെ ആലോചന നിവൃത്തിയാകും, എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. എന്റെ എന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് വചനത്തില് ഞാൻ എന്നെ അതിനകത്ത് ചേർത്ത് വെക്കരുത്. മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ താല്പര്യവും അവന്റെ ആലോചനയും നിവൃത്തിയാക്കാൻ വേണ്ടിയുള്ള ഓട്ടം. ദൈവം പറയുന്നു, ദൈവത്തിന്റെ ആലോചനകൾ മാത്രമേ നടപ്പിലാകത്തുള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നിവൃത്തിയാകത്തുള്ളൂ. അവിടെ ഞാൻ എന്റെ ആലോചനയും എന്റെ താല്പര്യങ്ങളും നിവൃത്തിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവവചനം അതിനെ വിളിക്കുന്നത് നീ ദൈവവുമായിട്ടൊരു മത്സരത്തിലാണ് എന്നാണ്. ഒന്നുകൂടെ പറയട്ടെ, എന്റെ താല്പര്യങ്ങളും എന്റെ ആഗ്രഹങ്ങളും നിറവേറണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയുന്നു, വചനത്തോട് പറയുന്നു, അല്ല എന്റെ താല്പര്യമാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റിബല്യൻസ് നേച്ചർ ആണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കിന്ന് തിരിച്ചറിയാം അവന്റെ താല്പര്യങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ആലോചനകളും നടക്കും, അത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ എത്രയോ പെട്ടെന്ന് തിരിച്ചറിയുന്നോ അത്ര പെട്ടെന്ന് നമ്മൾ ദൈവപരിജ്ഞാനത്തിൽ വളരുകയും സ്വസ്ഥതയിൽ നമ്മളായിരിക്കുകയും ചെയ്യും. മനുഷ്യൻ തന്റെ താല്പര്യങ്ങളും തന്റെ ആലോചനകളും നിവർത്തിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ അവൻ എന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവോ അന്നാണ് അവന്റെ രക്ഷ തുടങ്ങുന്നത്. ഇനി ഒന്ന് രണ്ട് വചനം കൂടെ പെട്ടെന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 32:32 ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കരുത്. ആവർത്തന പുസ്തകം 32:39
ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല.
ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സോവറിനിറ്റിയെ കുറിച്ച് അവന്റെ സർവാധിപത്യത്തെ കുറിച്ചുള്ള ചിന്തകളായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ കുറിച്ച് സംശയിക്കുവാനല്ല, അവൻ ആരാണ്? അവനാണ് ഹി ഗീവ്സ് ലൈഫ് ആൻഡ് ഹി കിൽസ്. ദൈവം മുറിവ് ഉണ്ടാക്കുന്നു, സൗഖ്യമാക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണ്. നാം അനേക വചനങ്ങളുണ്ട്. ഞാൻ പറയുന്ന ദൈവ വചനം പഠിക്കുകയാണെങ്കിൽ മാത്രമേ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കത്തുള്ളൂ. അനേക വചനങ്ങൾ, ഇത് ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോടിവിടെ കാണിച്ചു തരുന്നിരിക്കുന്നത്. ഈ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്, എന്റെ ജീവിതത്തിലും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വസ്ഥമായിരിക്കും എന്നാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. നാം ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യം, ദൈവം സർവശക്തനായി വാഴുന്നത് കൊണ്ട് അവൻ എന്റെ ജീവിതത്തിന്റെ വേലി അവനാണ് കെട്ടിയിരിക്കുന്നത്, അവൻ അറിയാതെ പൊളിക്കത്തില്ല എന്നതുകൊണ്ട് സ്വസ്ഥതയോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. ഒരു വളരെ പരിചയമായ ഒരു ഭാഗമാണ് ഇയ്യോബിന്റെ ഭാഗം. അതിലെ ഒരു ചിന്തയും കൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 1 ദൈവത്തിന് അതിന്റെ 9:10 യോബിന്റെ പുസ്തകം.
അതിന് സാത്താൻ യഹോവയോട്, വെറുതെ യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു.
മതി, നമ്മൾ മുമ്പേ ചിന്തിച്ചു ആരാണ് വേലി കിട്ടുന്നത്? ദൈവമാണ് വേലി കിട്ടുന്നത്. ഈ വേലി തന്നെ പൊളിക്കുവാൻ അനുവാദം കൊടുക്കുന്നതും ദൈവമാണെന്ന് നാം കണ്ടെത്തി. ഇയ്യോബിന്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. ഇവിടെ ഈ കൺഫഷൻ നടത്തുന്നത് ഇയ്യോബ് അല്ല, ഈ കൺഫഷൻ നടത്തുന്നത് ആരാണ്? സാത്താനാണ് ഈ കൺഫഷൻ ഇവിടെ നടത്തുന്നത്. 3 ഈ ദൈവത്തെ കുറിച്ച് അറിയേണ്ടത്. ദൈവത്തിന് ദൈവത്തെ കുറിച്ച് തന്നെ അറിയാം, സാത്താന് ദൈവത്തെ കുറിച്ച് അറിയാം, പക്ഷെ പലപ്പോഴും അറിയത്തില്ലാത്ത ആർക്കാണെന്നറിയാമോ? മനുഷ്യനാണ് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തത്. നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ എന്ന് സാത്താൻ മനസ്സിലാക്കാൻ കാരണം എന്താണെന്നറിയാവോ? അവനത് പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ സ്ഥിരമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി പൊളിക്കാൻ. അതുകൊണ്ട് അവനറിയാം, പൊളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവനറിയാം ഒരു വേലി ഉണ്ടെന്ന്. എന്നാൽ പരിജ്ഞാനമില്ലാത്ത മനുഷ്യനാണ് തിരിച്ചറിയാത്തത്, എടാ അവന് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ട് ഉണ്ടെന്ന് അറിയുന്നില്ല. അപ്പോൾ സാത്താന്റെ അത്രയെങ്കിലും പരിജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രയോ 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 സ്വസ്ഥതയോടെ ഇരുന്നേനെ. ഇയ്യോബിന്റെ ജീവിതം അറിയാം, ദൈവം അനുവദിക്കാതെ പൊളിക്ക. നീയാണ് കെട്ടിയിരിക്കുന്നത്, നീ അവന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നല്ലോ. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവമക്കളെ നമ്മൾ ഈ വചനങ്ങളെയൊക്കെ കാണേണ്ടിയിരിക്കുന്നു. ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ട് ഉണ്ട്. അവൻ അനുവദിക്കുമ്പോൾ അവനത് പൊളിക്കാൻ അനുവദിക്കും, മറ്റൊന്നും കൊണ്ടൊന്നുമല്ല. തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവനെല്ലാം ചെയ്യുന്നത്. അവന്റെ സർവ അധികാരത്തിന് കീഴിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി, നമ്മുടെ സാഹചര്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭാവി എല്ലാം എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടും ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ദൈവത്തെ നാം അറിഞ്ഞതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ഭൂമിയിൽ ജീവിക്കണം. 1 തെസ്സലോനിയൻസ് 5:16-18. ഈ ദൈവം സർവശക്തനാണെന്നും ഹീസ് എ സോവറിൻ ഗോഡ്, അവനാണ് സകല, അവന്റെ ആലോചനകളാണ് നടക്കുന്നത്, അവന്റെ ഇഷ്ടങ്ങളാണ് നിവൃത്തിയെടുക്കുന്നത്, അവനാണ് നമുക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത്, അവനറിയാതെ അതേലി പൊളിയത്തില്ല എന്നെല്ലാമുള്ള പരിജ്ഞാനം നമ്മൾ എന്തിലേക്കാണ് നയിക്കേണ്ടതെന്ന് അറിയാമോ? തെസ്സലോനിക്കർ ലേഖനത്തിന്റെ 5:16-18 വചനങ്ങൾ, എപ്പോഴും
ഇടവിടാതെ
പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ഇത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എപ്പോഴും സന്തോഷിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാറ്റിനും സുഖം വരുമ്പോൾ മാത്രമല്ല ദുഃഖത്തിലും സ്തോത്രം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പരിജ്ഞാനം കൂടിയേ മതിയാവൂ. ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. എന്റെ ജീവിതത്തിൽ ദൈവം സർവശക്തനാണ്, അവൻ എല്യോനാണ്, അവൻ അത്യുന്നതനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന നമുക്ക് അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ ഒരിക്കൽ പോലും അവന്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കുവാൻ കഴിയത്തില്ല. കാരണം നമ്മളതെല്ലാം മാറ്റിവെക്കും. ദൈവം ആരെന്ന് തിരിച്ചറിയുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മൾ ഉത്സാഹിക്കുക പ്രിയ ദൈവമക്കളെ. ദൈവവചനം പഠിക്കുക, ദൈവം ആരെന്ന് നാം മനസ്സിലാക്കുക, നമ്മുടെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ അവൻ ആരെന്ന് തിരിച്ചറിയുക, അതിനുപറ്റ മഹത്വം കൊടുത്ത് ജീവിക്കുക. ഈ പരിജ്ഞാനം മാത്രമേ നമുക്ക് നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.